Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എൻ്റെ പ്രമാണം. കഠോപനിഷത്തിലെ നാലാം പല്ലി ആണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. മൂന്ന് പല്ലികൾ കൊണ്ട് ഏതാണ്ട് ഉപനിഷത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അതിൻ്റെ അനുഭവതലം കുറെ കൂടെ സ്പഷ്ടമാക്കാൻ വേണ്ടി വീണ്ടും മൂന്ന് പല്ലികൾ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നാലാം പല്ലി പ്രധാനമായും ഇന്ദ്രിയ നിഗ്രഹം, ഇതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പരാഞ്ചി ഖാനി വ്യതിരണ സ്വയംഭൂ തസ്മാത് പരാം പശ്യത്തി നന്ദരത്നൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ. പരാഞ്ചി ഖാനി വിതരണ സ്വയംഭൂ ബോധസ്വരൂപനായ ഭഗവാനെ ആശ്രയിച്ചാണ് ഇന്ദ്രിയങ്ങൾ രൂപം കൊണ്ടതും പ്രവർത്തിക്കുന്നതും. പക്ഷേ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവ ഭഗവാനെ മറന്ന് ഭഗവാനെ വിട്ടിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി, പുറത്ത് വിഷയങ്ങളെ അനുഭവിക്കാൻ തുടങ്ങി. ഭഗവാൻ ഇത് തീരെ രസിച്ചില്ല. എന്നിൽ ഉണ്ടായി എന്നെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾ സാധാരണ ലോകത്ത് നടക്കും പോലെ തന്നെ എന്നെ കൈവിട്ട് മറ്റു വിഷയങ്ങളെ തേടി, ഇത് ശരിയല്ല. അദ്ദേഹം അവയെ ശിക്ഷിച്ചു എന്നാണ്. പരാഞ്ചി ഖാനി വ്യതൃണ സ്വയംഭൂഹു, സ്വയംഭൂവായ ഭഗവാൻ മറ്റു വിഷയങ്ങളെ അന്വേഷിച്ച് പുറത്തേക്ക് പോയ ഇന്ദ്രിയങ്ങളെ വ്യതിർണ ശിക്ഷിച്ചു. ശിക്ഷ മറ്റൊന്നുമല്ല, ഇനി എന്റെ അടുത്ത് നിങ്ങൾ വരണ്ട, എന്നെ കാണാൻ ഇനി നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ് ശിക്ഷിച്ചു. വ്യതിർണ തസ്മാ പരാം പശ്യത്തി അന്തരാത്മൻ. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾക്കൊരിക്കലും പിന്തിരിഞ്ഞ് ഭഗവാനെ കാണാനേ പറ്റുന്നില്ല, അവ പുറത്തുള്ള വിഷയങ്ങളെ തന്നെ തേടി നടക്കുന്നു. പക്ഷേ കശ്ചിദ് ധീര, ഒരു ധീരൻ പ്രത്യേകാത്മാനമൈക്ഷൻ, തന്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെ മറ മാറ്റി കണ്ടു. കശ്ചിദ് ധീര പ്രത്യേകാത്മാനം, ഉള്ളിലുള്ള ആത്മാവിനെ ഐക്ഷ കണ്ടു. ആവൃത്തചക്ഷുഹു, എന്താ അന്തർമുഖനായിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമാക്കി ചില ധീരന്മാർ. കശ്ചിദ് ധീര പ്രത്യേകാത്മാനമൈക്ഷ ആവൃത്തചക്ഷുഹു, അന്തർമുഖമാക്കിയിട്ട് എന്തിനുവേണ്ടി? അമൃതത്വമിച്ഛൻ, അമൃതത്വം അനുഭവിക്കണം. ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ തൽക്കാലം ഉണ്ടായി ജീർണിച്ച് നശിക്കുന്ന ജഡവിഷയങ്ങളാണ്. ഇവയിൽ പറ്റുനിന്നതുകൊണ്ട് ജീവിതം ഒരിക്കലും ധന്യമാവാൻ പറ്റില്ല എന്ന ധീരന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നാശമില്ലാത്ത ആനന്ദഘനമായ ആത്മാവിനെ അനുഭവിക്കാൻ വേണ്ടി അയാൾ അന്തർമുഖനായി. അങ്ങനെ ആത്മാനുഭവം നേടി. പരാജകാമാൻ അനുയന്തി ബാലാഹ, അടുത്ത മന്ത്രം. പുറത്തുള്ള കാമങ്ങളെ പിന്തുടരുന്നു കുട്ടികൾ. സത്യമെന്താണെന്നറിയാൻ വയ്യ, ഞാൻ ആരെന്ന നിശ്ചയമില്ല. അങ്ങനെയുള്ള വെറും കുട്ടികൾ, അവിദ്യയിൽ മുങ്ങിക്കിടക്കുന്നവർ പുറത്തുള്ള വിഷയങ്ങളെ അന്വേഷിച്ച് പരക്കം പായുന്നു. പരാജകാമാൻ അനുയന്തി ബാലാഹ തേ മൃത്യോറി എന്തി വിതതസ്യ പാശം. മരണം സർവത്ര അതിന്റെ വല വീശിയിരിക്കുകയാണ്. പുറത്ത് ഇന്ദ്രിയ വിഷയങ്ങളെ അന്വേഷിച്ച് നടക്കുന്നവർ വീണ്ടും വീണ്ടും ആ വലയിൽ ചെന്ന് അകപ്പെടുന്നു. അഥ ധീരാഹ അമൃതത്വം വിദിത്വ, ധീരന്മാർ ഒരിക്കലും നാശമില്ലാത്ത ആനന്ദമുണ്ടെന്നറിഞ്ഞ് ധ്രുവം ஹ்யத்ருவேஷு பிரார்த்தயந்தே. அத்ருவேஷு உண்டாய் ஜீர்ணிச்சு மரிக்கிற ஜட விஷயங்களில் ஒரிக்கலும் ஸ்திரமாய சத்தியத்தை அன்வேஷிக்கல. அவையை மாற்றி நிறுத்திட்டு ஸ்திரமாய சத்தியத்தை காண தீரன்மராய சத்தியன்வேஷகர் சமிக்கணும். ஏன ரூபம் ரசம் கந்தம் சப்தான் ஸ்பர்ஷாம்ச்ச மைதுனான் ஏதேனேவ விஜானாதி கிமத்ர பரிசிஷ்யதே. யமன் நசிகேதஸினோடு சோதிக்கணும், நசிகேதஸே ஏதினாலானோ ரூபம் ரசம் கந்தம் ஸ்பர்ஷான் விஷயங்கள், விஷயங்களே இந்திரியங்கள் பிரத்யேகம் பிரத்யேகம் வெளிவாக்குன விஷயங்களே மாறாது நின் ஆரானோ ஒரொற்றையாள். இந்திரியங்கள் பிரத்யேகம் பிரத்யேகம் விஷயங்களே வெளிவாக்கும், அவையொக்க மாறாது நின் அனுபவிக்கிற ஆ ஒராள். தேன ரூபம் ரசம் கந்தம் ஸ்பர்ஷான் சப்தான் ஸ்பர்ஷாம்ச்ச மைதுனான் சப்தம் ஸ்பர்ஷம் தாம்பத்திய சுகம் இதொக்க இந்திரியங்கள் நல்குன்னதாங்கிலும் அனுபவிக்கிறதொராளான. மாறி மாறி இந்திரியங்களோ நல்கு மாற்றமில்லாத ஒராள் அது அனுபவிக்கணும். ஏதேனைவ விஜானாதி அதான் ஆத்மாவ் போதம் ஆத்மாவ் ஞான் நம்மிலொக்க ஞான் என்று வியக்தமாய் அனுபவிக்கிற வஸ்து, ஆ வஸ்து மாற்றமில்லாது அனுபவிக்கணும். கிமத்ர பரிசிஷ்யதே நசிகேதஸே. இனி எந்த அறியேண்டது? ரெண்டும் வியக்தமாய் அறிவில்படுண்டோ. மாறி மாறி வரும் வஸ்துக்கள், மாற்றமில்லாத்த ஒரு வஸ்து, ஆ மாற்றமில்லாத்த ஒரு வஸ்துவினை நியமேனே ஆசிரிக்கூ. கிருஷ்ணன் கீதையில் பயனில்லை, இந்திரியாணாம் ஹி சரதாம் யன் மனோ அனுவிதீயதே ததஸ்ய ஹரதி ப்ரஜ்ஞாம் வாயுர் நாவமிவ அம்பசி. அர்ஜுனா, இந்திரியாணாம் ஹி சரதாம், ஓரோ இந்திரியவும் ஓரோ விஷயத்தில் சரிச்சு கொண்டிருக்கணும், பட்சே நின் மனஸ் அவையுட பின்னாலே போவுகையாணில் ததஸ்ய ஹரதி ப்ரஜ்ஞாம் பிரஜையே ஹரிக்கணும். என்னவச்சால் எந்த சுத்தபோதானுபவத்தை மறச்சு களையும் ஹரிக்கணும்னு பண்ணால் அவட மறச்சு களையும். மனஸ் போதத்தை ஓரோ விஷயங்களில் இந்திரிய விஷயங்களிலேக்கு நயக்கையான. அப்போ ஆ இந்திரிய விஷயங்களுமாய் பற்றிட்டு போதத்தின் சுத்தானுபவம் மறஞ்சு போகுது. அதுகொண்டான ஆனந்தகனமாக போதத்தை நமக்கு அனுபவிக்க பற்றாதிக்கிறது. ததஸ்ய ஹரதி பிரஜ்ஞாம், பிரஜ்ஞான் வச்சா சுத்தபோதானுபவம். சுத்தபோதானுபவம் ஈ இந்திரிய விஷயங்கள் ஹரிக்கணும் மறச்சு களையும். ஹரதி பிரஜ்ஞாம் ஏதுபோல வாயுறும் நாவமிவம்பசி, ஒரு இளகி மறையுன ஜலாசயத்தில் வாயு ஒரு தோணிய இங்கே போகேண்ட விதத்தில் போகன் அனுவதிக்காது ஆடி உலச்ச திரையில் இலக்கி மறிக்கிறது போல பிரஜையை இலக்கி மறிச்சு அதி சுதசித்தமாய ரூபம் அனுபவிக்க அனுவதிக்காது தடையிட்டு. இந்திரியங்களை குறித்து வாசிஷ்டம் பரையும், ஒரு இந்திரியத்தை ஆசிரிச்சு தான் பல ஜீவிதங்களும் நஷ்டமாகும். குரங்காளி பதங்கேபமீனாஸ்வேகைகசோ ஹதாஹ சர்வைரேதைரனர்த்தைஸ்து வியாப்தஸ்யஜ்ஞகுதசுகம் குரங்காளி பதங்கேபமீனாஹ. குரங்கம் மான, அளி வண்ட, பதங்கம் ஈயாம் பாற்ற. குரங்கம் மான், அளி வண்ட, பதங்கம் ஈயாம் பாற்ற. இபம் ஆன, குரங்காளி பதங்கேப மீனாக மல்சியம். இவ ஏகைக சோகதாக ஓரோ இந்திரிய விஷயங்களை பின்தொடர்ந்து ஜீவிதம் நஷ்டப்படுத்தும். അപ്പോ അജ്ഞനായിട്ട് എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളെയും പിന്തുടരുന്ന മനുഷ്യന്റെ കഥ എന്തായിരിക്കും എന്നാണ് വാസിഷ്ഠൻ ചോദിക്കുന്നത്. കുരംഗം മാൻ വേടന്റെ കുഴലൂത്ത് കേട്ട് ആ ശബ്ദത്താൽ ആകർഷിക്കപ്പെട്ട് ആ ശബ്ദം അനുഭവിക്കാനുള്ള വെമ്പലിൽ കാട്ടാളന്റെ അടുത്തേക്ക് എത്തുന്നു. അവൻ അതിനെ വലയിലകപ്പെടുത്തി പിടിച്ചുകൊണ്ടുപോയി കൊന്ന് ഭക്ഷിക്കുന്നു. കുരങ്കാളി വണ്ട് ഗന്ധം ആസ്വദിക്കാൻ വേണ്ടി താമരയിൽ ചെന്ന് പറ്റുന്നു. താമര കൂമ്പുമ്പോ അതിനകത്തിരുന്ന് മരിക്കാനിടയാകുന്നു. പതംഗങ്ങൾ ഈയാമ്പാറ്റകൾ കണ്ടിട്ടില്ലേ, നല്ല വിളക്കരിയുമ്പോ, ചെറു മഴയൊക്കെ കഴിഞ്ഞ് നല്ല വിളക്കരിയുമ്പോ എണ്ണമറ്റ ഈയാമ്പാറ്റകൾ വന്നു കൂടുകയാണ്. വാസ്തവത്തിൽ അത്ഭുതം തോന്നും. ഇതൊക്കെ എവിടെ ഒളിച്ചിരുന്നു, എല്ലാം ചത്തുവീഴുകയാണ്. രൂപം ആസ്വദിക്കാനായിട്ടാണ് വരുന്നത്, പക്ഷെ എല്ലാം നിമിഷത്തിനകം ചത്തുവീഴുന്നു. ആന, ഈ കാട്ടാനയെ, ആന പിടിക്കാർ എങ്ങനെയാ പിടിക്കുന്നത്? ഒരു പിടിയാനയെ, ഒരു പഴക്കിയെടുത്ത പിടിയാനയെ മുമ്പിൽ നിർത്തും. ആ പിടിയാനയുടെ സ്പർശം കൊതിച്ച് കാട്ടാന അതിന്റെ പുറകെ പോവുകയാണ്. പോയി ആന പിടിക്കുന്നവർ കുഴിച്ച കുഴിയിൽ വീണ് അവരുടെ കയ്യിൽ അകപ്പെടുന്നു. മീന രസം അനുഭവിക്കാൻ ചൂണ്ടയിൽ കൊരുത്തിട്ടുള്ള മാംസഖണ്ഡത്തിന്റെ രസം അനുഭവിക്കാനുള്ള ആവേശത്തിൽ ചെന്ന് ആ രസം വിഴുങ്ങുന്നു. അത് ചൂണ്ടയിൽ കൊരുത്ത് ജീവിതം അവസാനിക്കുന്നു. ഇങ്ങനെ കുരങ്കാളി പതംഗേഫമീന സ്ത്വേകൈകശോ ഹതാഹ, ഓരോ ഇന്ദ്രിയ വിഷയങ്ങളെ പിന്തുടരുന്നത് നിമിത്തം അവയെല്ലാം ജീവിതം അവസാനിപ്പിക്കാൻ ഇടയാകുന്നു. സർവൈരേതൈർ അനർത്ഥയസ്തു, മനുഷ്യനാണെങ്കിലോ ഈ അഞ്ചിന്ദ്രിയ വിഷയങ്ങളെയും തേടിപ്പരക്കം പോയതാണ്. അങ്ങനെയുള്ള അജ്ഞന് സത്യമെന്തെന്നറിയാൻ പാടില്ലാതെ ഈ ജഡവിഷയങ്ങളുടെ പിന്നാലെ തന്നെ പാഞ്ഞു നടക്കുന്ന അജ്ഞന് എവിടെയാണ് സുഖം കിട്ടാൻ പോകുന്നത് എന്നാണ് വാസിഷ്ഠം ചോദിക്കുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളെ അനുഭവിക്കുന്നു, കണ്ണ് രൂപം അനുഭവിക്കുന്നു. ഗീത വീണ്ടും പറയുന്നു, ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഗീത ഓരോ ഇന്ദ്രിയത്തിനും അതിന്റെ വിഷയത്തിൽ രാഗവും ദ്വേഷവും സംഭവിച്ചേ തീരൂ. കണ്ണ് രൂപം കാണുന്നു. എന്നിട്ട് കൃഷ്ണൻ പറയുന്നത്, തയോർന്ന വശമാകച്ചേ, അല്ലയോ മനസ്സേ, നീ ആത്മാവിനെ സുഖിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ രാഗദ്വേഷങ്ങൾക്ക് വഴങ്ങരുത്. ഇന്ദ്രിയങ്ങളത് കാണിക്കും, പക്ഷെ നീ അതിന് വഴങ്ങരുത്. തയോർന്ന വശമാകച്ചേ തൗഹ്യസ്യ പരിബന്ധിനവു, ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള രാഗദ്വേഷങ്ങളാണ് അസ്യ, ഈ ബോധത്തിന്റെ ശുദ്ധാനുഭവത്തിന്, ജ്ഞാന ലാഭത്തിന് പരിബന്ധിനവും ശത്രുക്കളായി വർത്തിക്കുന്നത്. കാമം ക്രോധം നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ. ഈ ആത്മസാക്ഷാത്കാരത്തിന് മറ്റൊന്നും ചെയ്യാനില്ല, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുക. ഞാനെന്ന് നമ്മുടെ ഉള്ളിലൊക്കെ നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ജീവനെ ശുദ്ധീകരിക്കുക. ജീവനെ അശുദ്ധമാക്കിയിരിക്കുന്നതെന്താ? ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള രാഗദ്വേഷങ്ങൾ, ഇവയാണ് ജീവനെ അശുദ്ധമാക്കിയിരിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലുള്ള രാഗദ്വേഷങ്ങൾ, ഒരു വ്യവസ്ഥയുമില്ലാത്ത രാഗദ്വേഷങ്ങൾ. കണ്ണ് രൂപം കാണുന്നു, ചില രൂപങ്ങളോട് ഇഷ്ടം, ചില രൂപങ്ങളോട് അനിഷ്ടം, കടുത്ത അനിഷ്ടം, രാഗം ദ്വേഷം. ഈ രാഗവും ദ്വേഷവും ഞാൻ എന്ന ബോധത്തിന്റെ ശുദ്ധിയെ, ശുദ്ധ ബോധ അനുഭവത്തെ നശിപ്പിക്കുന്നു. സ്പഷ്ടമല്ലേ? ശുദ്ധബോധത്തിൽ ഇത് കടന്നു പറ്റുകയാണ്. അവിടെ ഇതില്ല വാസ്തവത്തിൽ. ഇത് കണ്ണ് രൂപത്തിൽ ചെന്ന് പറ്റിയിട്ട് ഇത് നല്ലതോ ഇത് ചീത്തോ എന്നങ്ങോട്ട് തീരുമാനിച്ച് പരക്കം പായുമ്പോ രൂപത്തോടുള്ള കണ്ണിന്റെ രാഗദ്വേഷങ്ങൾ മനസ്സേറ്റെടുക്കുകയും ആ മനസ്സ് ഈ രാഗദ്വേഷങ്ങളെ ശുദ്ധബോധത്തോട് ചേർത്ത് കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. മനസ്സിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് ജീവൻ. നമ്മളിതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മനസ്സിൽ പ്രതിബിംബിക്കുന്ന ബ്രഹ്മം, ബ്രഹ്മമാണ് ബോധം. ഒരു ജലപാത്രത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യ പ്രതിബിംബം പോലെ ആ ജലപാത്രത്തിലെ വെള്ളം ചലിക്കുകയാണെങ്കിലോ പ്രതിബിംബം ചലിക്കുന്നതായിട്ട് തോന്നും. പ്രതിബിംബത്തിന് വാസ്തവത്തിൽ ഒരു ചലനവും ഇല്ല. സാക്ഷാൽ സൂര്യന് ചലനമേ ഇല്ല. പ്രതിബിംബ സൂര്യന് പോലും ആ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെള്ളം ചലിച്ചാൽ പ്രതിബിംബ സൂര്യൻ ചലിക്കുന്നത് പോലെ തോന്നും. വെള്ളത്തിൽ അല്പം ചെളി കലർന്നാൽ ആ സൂര്യൻ, പ്രതിബിംബ സൂര്യൻ ചെളി കലർന്ന് അഴുക്കുപറ്റിയതായി തോന്നും. എന്തെന്തെല്ലാം മാറ്റങ്ങൾ വെള്ളത്തിന് വരുന്നോ അതൊക്കെ ഈ പ്രതിബിംബ സൂര്യനും വരുന്നതായി തോന്നും. ഇതിനെന്താ മാർഗം? വെള്ളം ശുദ്ധമാക്കൂ. ആ പ്രതിബിംബാവസ്ഥയിൽ തന്നെ സൂര്യനെ വ്യക്തമായി കാണാൻ കഴിയും. വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കളയാമെങ്കിൽ പ്രതിബിംബ സൂര്യൻ സാക്ഷാൽ സൂര്യനാവും. നമ്മുടെ ഒക്കെ രഹസ്യവും ഇത് തന്നെയാണ്. ബ്രഹ്മമാണ് മനസ്സിൽ പ്രതിബിംബിച്ച് ഞാൻ ജാൻ എന്ന ജീവഭാവം കൈക്കൊണ്ട് നിൽക്കുന്നത്. മനസ്സ് ചലിച്ചാൽ ആ ജീവനും ചലിക്കുന്നതായി തോന്നും. പ്രതിബിംബമാണ്. മനസ്സ് രാഗദ്വേഷ കലുഷമായാൽ ജീവനും രാഗദ്വേഷ കലുഷമാകുന്നത് പോലെ തോന്നും. മനസ്സിനെന്തെന്തെല്ലാം മാറ്റങ്ങൾ വരുന്നോ ആ മാറ്റങ്ങളൊക്കെ ജീവനും ആത്മാവിനും സംഭവിക്കുന്നതായി തോന്നും. വാസ്തവത്തിൽ ആത്മാവിനങ്ങനെ ഒരു മാറ്റവുമില്ല. അതെപ്പോഴും ശുദ്ധമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ മനസ്സിന്റെ ഭ്രമങ്ങളൊക്കെ ഈ പ്രതിബിംബബോധത്തിന് വന്നുചേരുന്നതായി നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താ ഇതിന് മാർഗം? മനസ്സിനെ, അതാണ് കൃഷ്ണൻ പറയുന്നത്, തസ്മാത് ത്വമിന്ദ്രിയാണ്യാദവും നിയമ്യ ഭരതഋഷഭ. ഇതൊക്കെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശ്രദ്ധാപൂർവം നിയന്ത്രിച്ച് നിയമനം ചെയ്ത് അനുഭവിക്കേണ്ടതാണ് ആത്മാവിനെ, ആത്മസുഖം. അല്ല, പുറത്തെങ്ങും പോയി ഒരിടത്തുനിന്നും നേടിയെടുത്ത് അനുഭവിക്കേണ്ടതല്ല. അർജുന, തസ്മാത്വം ഇന്ദ്രിയാണ്യാദവും നിയമ്യ. നീ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യൂ, ഒന്ന് പിടിച്ചു നിർത്തൂ ഒരിടത്ത്. വാസ്തവത്തിൽ എവിടെയാ പിടിച്ചു നിർത്തേണ്ടത്? ഇപ്പൊ നമ്മളൊക്കെ ചിലര് കൃഷ്ണനെന്നോ രാമനെന്നോ ഒരു രൂപം ധ്യാനിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ അതിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. മനസ്സിനെ അതിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങൾ കുറച്ചൊന്ന് വഴങ്ങി കിട്ടും. പക്ഷെ ഈ നാമരൂപങ്ങൾ ബാക്കി നിൽക്കുന്നിടത്തോളം മനസ്സിന് പൂർണമായ ഏകാഗ്രത കിട്ടുകയേയില്ല. ഒരു നാമരൂപങ്ങൾ വീണ്ടും വരും. സംശയങ്ങൾ നിരവധി. ഈശ്വരകാര്യത്തിൽ തന്നെ നാമരൂപങ്ങൾ അനവധി. ഇപ്പോ നമ്മുടെയൊക്കെ കാര്യം തന്നെ, രാമനുണ്ട്, കൃഷ്ണനുണ്ട്, ശിവനുണ്ട്, ശിവന്റെ മക്കളുണ്ട്, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇങ്ങനെ പോകുന്നു എത്രയെത്ര നാമരൂപങ്ങൾ. ഇതിൽ ഏത് ഈശ്വരന്റെ നാമരൂപത്തിൽ ഏകാഗ്രപ്പെടും? ഒന്നിലേകാഗ്രപ്പെടുമ്പോൾ സംശയമാണ്. മറ്റേ ഈശ്വരൻ കോപിക്കുമോ? ഇദ്ദേഹത്തോട് കൂടുതൽ നമുക്ക് സ്നേഹമെന്ന് തോന്നിയാൽ മറ്റേ ഈശ്വരൻ കോപിക്കുമോ എന്ന് പേടിയാണ്. ഇതൊക്കെ രൂപം ഇന്ദ്രിയ വിഷയമാണ്. ഈശ്വരന്റെ രൂപമായാലും രൂപം ഇന്ദ്രിയ വിഷയമാണ്. ആ ഇന്ദ്രിയങ്ങൾ രാഗം ദ്വേഷം. രാമന്റെ രൂപത്തോട് രാഗം വന്നാൽ കൃഷ്ണന്റെ രൂപത്തോട് ദ്വേഷം. ശൈവ വൈഷ്ണവ സംഘട്ടനം. ഇത് നേരമ്പോക്കല്ല. എന്തിനാ? ശിവന്റെ രൂപത്തോട് രാഗം ചിലർക്ക്, അപ്പോ വിഷ്ണു രൂപത്തോട് വിദ്വേഷം, സംഘട്ടനം. ഇവരുടെ തെക്കേ ഇന്ത്യയിലൊക്കെ പണ്ട് ശൈവ വൈഷ്ണവ സംഘട്ടനം തന്നെ നടന്നിരുന്നു. ഇതൊക്കെ വളരെ പ്രയാസം. ഈ സത്യമറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ നാമരൂപങ്ങളാണ്. ഈ നാമരൂപങ്ങളിലൊക്കെ ഒക്കെ ഇരിക്കുന്നത് ഒരേ ബോധവസ്തു, ഞാൻ. ഞാനെന്ന ആ ബോധവസ്തു തന്നെയാണ്. പക്ഷെ അത് നാമരൂപങ്ങളിൽ ചെന്ന് പെടുമ്പോ രൂപത്തിലോ നാമത്തിലോ ഇഷ്ടം തോന്നിയാൽ മറ്റനേകം നാമങ്ങളിലും രൂപങ്ങളിലും അനിഷ്ടമെന്നല്ല. ഓ, ഇന്ന് കാണുന്ന ഈ മതസംഘടനകളൊക്കെ എന്താ? ഒരു മതത്തിലെ ഈശ്വര രൂപത്തോട്, രൂപത്തോട് അല്ലെങ്കിൽ രൂപമില്ലാത്ത ആശയത്തോട് രാഗം, അപ്പം മറ്റുള്ളതിനോടൊക്കെ വിദ്വേഷം. അപ്പോൾ എന്റെ ഈശ്വരനോട് രാഗം കഠിനമാവുമ്പോൾ മറ്റീശ്വരന്മാരെ സ്നേഹിക്കുന്നവരെ കൊല്ലാൻ വരെ ഒരു മടിയുമില്ല. അപ്പൊ ഈശ്വരനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഇന്ദ്രിയത്തെ നിയമനം ചെയ്യൂ അർജുന. എവിടെ നിയമനം ചെയ്യൂ? നാമരൂപങ്ങളിൽ നിയമനം ചെയ്യുകയാണെങ്കിൽ അവ ഇന്ദ്രിയ വിഷയങ്ങളാണ്. അവിടെ രാഗദ്വേഷങ്ങൾ അവശ്യം സംഭവിച്ചിരിക്കും. ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും ഒക്കെ കൃഷ്ണൻ പറയുകയാണ്. ഇതൊക്കെ നല്ലതെന്ന് ഓർമ്മിക്കണം. എനിക്കിവിടെ ഒരാൾ പറഞ്ഞ്, ഇവിടെ കൊച്ചി രാജകുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ വേറൊരാൾ വിവാഹം കഴിച്ചു. രണ്ടുപേരും ധാരാളം പണമുള്ളവർ, ഉദ്യോഗമുള്ളവർ. പക്ഷേ അതിൽ ഒരു കുട്ടി, ആ കുട്ടി രാമകൃഷ്ണ ഭക്ത. അദ്ദേഹം രാമകൃഷ്ണദേവന്റെ ഒരു പടം ചുവരിൽ വെച്ചു. ഇത് ഭർത്താവിന്, എഞ്ചിനീയറായ ഭർത്താവിന് ഇഷ്ടമല്ല. അവരിലൊന്ന് കരഞ്ഞെന്നോട് പറയുകയാണ്, സകല സൗഭാഗ്യവും ഉണ്ട്. ഈ എഞ്ചിനീയർ എന്ത് ചെയ്തു? ശിവന്റെ ഒരു പടം കൊണ്ടുവന്ന് ഇപ്പുറത്ത് വെച്ചു. രണ്ടുപേരും നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചയും വഴക്കുമാണ്. കാപ്പി കുടിക്കാൻ വന്നിരുന്നാൽ സമാധാനത്തോടുകൂടി കാപ്പി കുടിച്ചിട്ട് എണീറ്റ് പോകാൻ പറ്റില്ല. എന്താ? നിന്റെ ശിവൻ എന്റെ രാമകൃഷ്ണൻ. രണ്ടുപേർക്കും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, പ്രസ്റ്റീജ് ഇഷ്യൂ. എന്റെ രാമകൃഷ്ണനെ ഞാൻ മാറ്റിയില്ല, നിന്റെ ശിവനെ ഞാനും മാറ്റില്ല. രൂപത്തോടുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് എന്താ വിശേഷം? രൂപത്തോടുള്ള രാഗവും ദ്വേഷവും. കുടുംബത്തിലൊരു സ്വസ്ഥതയും ഇല്ല. രാമകൃഷ്ണനും ശിവനും ഒക്കെ വാസ്തവത്തിൽ കുടുംബത്തിൽ എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ അവർ കുടുംബത്തിൽ സർവത്ര അസമാധാനം. എത്ര നിസ്സാര കാര്യം ഈ സത്യമറിയാവുന്നവർക്ക്! എല്ലാം അനുഭവിക്കുന്നത് ബോധം. ബോധത്തിന്റെ പ്രജ്ഞയെ ശുദ്ധാനുഭവത്തെ മറയ്ക്കുന്നു. മറച്ചപ്പോ അത് രാമകൃഷ്ണനായി ശിവനായി. ഇതെന്റെ കൂടെ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞ എല്ലാ സൗഭാഗ്യമുണ്ടവർക്ക് സ്വസ്ഥമായിട്ടവരെ ജീവിക്കാൻ ഈ രാമകൃഷ്ണനും ശിവനും സമ്മതിക്കുന്നില്ല. എന്താ കഥ? വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ഈ കണ്ണുമടച്ച് നമ്മൾ ഓരോന്നിനെ വിശ്വസിച്ചാലുള്ള കഥ. അപ്പോ ഇത് നല്ലവണ്ണം മനസ്സിലാക്കുക. അവിടെയാണ് യമൻ ചോദിക്കുന്നത്, ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാംശ്ച മൈഥുനാൻ ദാമ്പത്യസുഖം വരെ. ഇന്ദ്രിയ സുഖമാണ് അല്ലയോ നചികേതസേ? ഇവയൊക്കെ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നു, കൊണ്ടുവരുന്നു. പക്ഷെ അനുഭവിക്കുന്നതായ ഒരൊറ്റ ഞാൻ എന്നെയാണ് ഇവയൊക്കെ രാഗദ്വേഷം കൊണ്ട് കളങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയാണ്യാദവ് നിയമ്യ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആദവ് നിയമനം ചെയ്യുക. എങ്ങനെ നിയമനം ചെയ്യണം? ഈ സത്യം അറിയണം. ഇനി ഇത് ഉപനിഷത്ത് പറയാൻ പോകണു, ഇതൊക്കെ മായാപ്രകടനമാണ്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും വെറും മായ. ശുദ്ധാനന്ദസ്വരൂപമായ അഖണ്ഡ ബോധത്തിൽ മായ ഉണ്ടാക്കുന്ന വെറും ഭ്രമങ്ങൾ. അതുകൊണ്ട് ആ ഭ്രമങ്ങളെപ്പോലും വസ്തുവായി കാണുക. ഭ്രമം എപ്പോഴും സത്യമറിഞ്ഞയാളിന് വസ്തു തന്നെ. കയറിലെ പാമ്പ് സത്യമറിഞ്ഞയാളിന് ആളിന് കയർ തന്നെ. അവിടെ ഒരു പാമ്പുമില്ല. മരുഭൂമിയില്ല, വെള്ളം മരുഭൂമി തന്നെ. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്നതെന്താ? കണ്ണ് ഒരു രൂപം കാണ്ട, നല്ല രൂപം ചീത്ത രൂപം എന്ന് വേർതിരിക്കുന്നു. രാഗദ്വേഷങ്ങൾ വശപ്പെടുന്നു. അപ്പോ ആ കണ്ണിനോട് പറയുക, അല്ലയോ കണ്ണേ, നിന്റെ വെറും ഭ്രമം ഈ രൂപമായിട്ട് കാണുന്നത് ബ്രഹ്മം. അതുകൊണ്ട് വസ്തു തന്നെ ബോധം ബ്രഹ്മം, ബ്രഹ്മം തന്നെ. ഈ നല്ല രൂപവും ബ്രഹ്മം, അതാണ് അവിടെ ഗുണം. നല്ല രൂപവും ബ്രഹ്മം, ചീത്തരൂപവും ബ്രഹ്മം, ഭേദചിന്തയില്ല. ഇനിയിപ്പോ ഏതിനോട് ആ രാഗദ്വേഷം? ബ്രഹ്മം ബ്രഹ്മത്തോട് വിശേഷിച്ച് രാഗമോ ദ്വേഷമോ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അത്ഭുതകരമായിട്ട് ജീവിതത്തിന് മാറ്റം സംഭവിക്കും. വസ്തുവായി കാണുക, അതാണ് നിയമ്യ. തസ്മാത്വം ഇന്ദ്രിയാണ്യാദവും നിയമ്യ. അർജുന, ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യൂ. ഒരിടത്ത് പിടിച്ചു നിർത്തും, അത് ഒരു നാമരൂപത്തിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒരു നാമരൂപത്തിൽ പിടിച്ചു നിർത്താൻ പറ്റിയാൽ അവിടെയും കടന്നു വരും രാഗദ്വേഷങ്ങൾ. ചിലപ്പോൾ അത് വളരെ കഠിനമാവും. രാഗദ്വേഷങ്ങളില്ലാത്ത സത്യത്തിൽ പിടിച്ചു നിർത്തു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരേ സത്യം, ആ സത്യത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്തു. നല്ല രൂപം ബ്രഹ്മം, ചീത്തരൂപം ബ്രഹ്മം, ധർമ്മം ബ്രഹ്മം, അധർമ്മം ബ്രഹ്മം. ശാസ്ത്രീയ സത്യമാണ് ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം. ഞാൻ ബോധം കുറച്ചുകൂടെ കടന്നു ചിന്തിച്ചാൽ ഞാൻ തന്നെ, ഞാൻ എന്നെ തന്നെ നല്ല രൂപവും നോക്കണേ. വന്നുചേരുന്ന ബുദ്ധിമുട്ട്, ഞാൻ എന്നെ തന്നെ നല്ല രൂപവും ചീത്തരൂപവുമായി വിഭജിച്ചിട്ട് രാഗദ്വേഷ കലുഷിതനാവുകയാണ്. ഇതിൽ പരം ഒരജ്ഞത വേറെ വല്ലതുമുണ്ടോ? ഞാൻ എന്നെ തന്നെ ധർമ്മവും അധർമ്മവുമായി വിഭജിച്ചിട്ട് രാഗദ്വേഷ കലുഷിതനാവുകയാണ്. അതാണ് നചികേതത് ചോദിച്ചാൽ എനിക്ക് ധർമ്മവും അധർമ്മവും ഒന്നും അറിയണ്ട. ധർമ്മത്തിനപ്പുറം അധർമ്മത്തിനപ്പുറം, ചെയ്തതിനപ്പുറം ചെയ്യാത്തതിനപ്പുറം, ഭൂതത്തിനപ്പുറം ഭാവിക്കപ്പുറം എന്ത് കാണുന്നുണ്ടല്ലയോ യമധർമ്മരെ, അതെനിക്ക് പറഞ്ഞു തരൂ. അതാണിതാ പറയുന്നത്, എടോ നചികേതസേ, ഏന രൂപം രസം ഗന്ധം ശബ്ദാം സ്പർശാംശ്ച മൈഥുനൻ, ഇവയെല്ലാം ഏതേനൈവ വിജാനാതി. ഈ ബോധം തന്നെയാണ് മാറാതെ നിന്നവയെ ഒക്കെ അനുഭവിക്കുന്നത്. ബോധം അനുഭവിക്കുന്നില്ലയോ അവയൊന്നും ഇല്ല. ഉണ്ടെന്നാര് പറയും? ബോധം അനുഭവിക്കാൻ തയ്യാറില്ലെങ്കിൽ. അതുകൊണ്ട് അനുഭവിക്കുന്ന ബോധം തന്നെയാണ് അവയൊക്കെ. ബോധമില്ലെങ്കിൽ അവയില്ല, ബോധമുണ്ടെങ്കിൽ അവയുണ്ട്. അതുകൊണ്ട് ബോധരൂപമായ ആത്മാവ് തന്നെ അവയൊക്കെ. ആത്മാവ് തന്നെ ആത്മാവിനെ മായ നിമിത്തം നല്ലതെന്നും ചീത്തയെന്നും രൂപമെന്നും ശബ്ദമെന്നും സ്പർശമെന്നും ഒക്കെ വിഭജിച്ച് കണ്ട് രാഗദ്വേഷത്തിൽ പെട്ട് രാപകൽ ദുഃഖിക്കുന്നു. രാപകൽ വാസിഷ്ഠൻ പറയുന്നത്, ഈ രാഗദ്വേഷത്തിൽപ്പെട്ടിട്ട് മനുഷ്യൻ ധരാവിവരജ്ഞാനാം കീടാനാം സമതാംഗത, ഭൂമിയിൽ പൊത്തുകളിൽ ജീവിക്കുന്ന കീടങ്ങൾക്ക് തുല്യമായിട്ടല്ലേ കട്ടി പിടി അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വെളുത്താൽ വെട്ടും കുത്തും. എന്താ കഥ? പത്രം എടുത്ത് വായിച്ചു നോക്ക്. എന്തിനാ ഇതൊക്കെ? ഈ ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള രാഗദ്വേഷങ്ങൾ നിമിത്തം സംഭവിക്കുന്നതാണ്. സത്യം അറിഞ്ഞയാളിന് ഇതിലൊന്നും ഒരു കുലുക്കവുമില്ല. എപ്പോഴും ആനന്ദം അനുഭവിക്കും അദ്ദേഹം. ഈ രാഗദ്വേഷങ്ങൾ മാറിക്കിട്ടിയാൽ ആനന്ദാനുഭവം.